ഇങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കാവൽ നിന്നിരുന്നു. പിന്നീട് പിൽക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു, യാ അയ്യുഹൻ നബിയ്യു ബല്ലിഗ് മാ ഉൻസില ഇലൈക വഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലത വല്ലാഹു യഅസിമുക മിനൻ നാസ്. നബിയെ, നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട ഈ ബാധ്യത അത് നിങ്ങൾ നിറവേറ്റുക, ജനങ്ങൾക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് എന്ന ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു. അതോടുകൂടി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് കാവൽ നിന്നിരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചുപോയിക്കൊള്ളൂ, അല്ലാഹു എനിക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യ കാലഘട്ടത്തിൽ മദീനയിൽ കാവൽ നിശ്ചയിച്ചിരുന്നു. പിന്നീട് മദീനയിലെ കാവൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടുണ്ട്. ശരി, ഇതാണ് മദീനയിലെ ആദ്യ കാലഘട്ടങ്ങളിലെ സംഭവങ്ങൾ. മദീന കാലഘട്ടം ഇസ്ലാമിലെ മഹത്തരമായ ഒരു അടയാളം, ഇസ്ലാമിലെ മഹത്തരമായ ഒരു പ്രവർത്തനം, അതിൻ്റെ തുടക്കം കുറിച്ച നാടുകൂടിയാണ്. ഏതാണ് ആ പ്രവർത്തനം? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. ഇന്ന് സമൂഹത്തിലേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ജിഹാദ് എന്ന വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ ജിഹാദുകളുടെ ചരിത്രം മദീനയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അല്ല, മദീനയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ യുദ്ധങ്ങൾ. ധാരാളം യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ, മദീനയുടെ ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രം തന്നെയാണ്. അതിൽ ധാരാളം ഭാഗം യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ വിശദീകരിക്കേണ്ടതായി ഉണ്ട്. എന്നാൽ ഇസ്ലാമിലുള്ള ജിഹാദ് എന്താണ് എന്ന് ഇസ്ലാമിന് പുറത്തുള്ളവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇസ്ലാമിലുള്ള ചില ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളിൽ ചിലർ ജിഹാദ് എന്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ തന്നെ മുസ്ലിമീങ്ങളിൽ പെടാത്ത ആളുകളും ജിഹാദ് എന്താണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾക്കുള്ളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം ആളുകൾ അരാജകത്വവും ഒരു നിയമവും ഒരു നിർദ്ദേശവും പാലിക്കാതെ തോന്നിയതുപോലെ ആയുധമെടുത്ത് പുറത്തിറങ്ങുക എന്നത് ജിഹാദായി കാണുന്നുവെങ്കിൽ മറ്റൊരു വിഭാഗമാകട്ടെ ഇസ്ലാമിൽ ജിഹാദേ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ്, ഇസ്ലാമിൽ യുദ്ധമേ ഇല്ല എന്ന് ധരിപ്പിക്കുന്ന ആളുകളാണ്. രണ്ടും തെറ്റാണ്. ഇസ്ലാമിൽ യുദ്ധമുണ്ട്, ഇസ്ലാമിൽ അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏത് മതങ്ങളും ഏത് ആദർശങ്ങളുമാണ് യുദ്ധമില്ലാത്തതായി ഉള്ളത്? ഏത് ആദർശമാണ് യുദ്ധമില്ലാത്തതായി ഉള്ളത്? എല്ലാ മതങ്ങളിലും യുദ്ധങ്ങളുടെ ചരിത്രങ്ങളുണ്ട്. എത്രയോ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ അവ തുടക്കം മുതൽ ഒടുക്കം വരെ യുദ്ധത്തെക്കുറിച്ചാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ അവ യുദ്ധങ്ങളെക്കുറിച്ച് തന്നെയാണ് കാര്യമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇസ്ലാം യുദ്ധമെന്നത് അനീതിയുടെയും ഒന്നും തോന്നിയതുപോലെ ആരെയും കണ്ണിൽ കണ്ടവനെയെല്ലാം കൊന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, മുന്നിൽ കണ്ടതെല്ലാം നശിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ യുദ്ധത്തെ കൃത്യമായി നിശ്ചയിക്കുകയും നിർണയിക്കുകയും അതിന് നിയമങ്ങൾ നിശ്ചയിക്കുകയും അതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത ദീനാണ് ഇസ്ലാമിൽ. യുദ്ധവുമായി ബന്ധപ്പെട്ട അനേകം നിയമങ്ങളുണ്ട്. അതിനു മുൻപ്, ആ കാര്യങ്ങളിലേക്ക് ചിലതിലേക്ക് കടക്കുന്നതിന് മുൻപ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് ജിഹാദ്. ജിഹാദ് എന്നാൽ അതിന്റെ അർത്ഥം വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും നന്നായി പരിശ്രമിക്കുക എന്നതാണ്. അതാണ് അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇസ്ലാമിൽ ജിഹാദ് എന്ന പദം വിശുദ്ധ ഖുർആനിലും ഹദീസിലും പൊതുവെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്, അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന അർത്ഥത്തിലാണ് പൊതുവെ ഇസ്ലാമിൽ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത്. അല്ലാത്ത അർത്ഥത്തിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ജിഹാദാണ്. ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് ഒരാളുടെ തലക്കടിക്കലല്ല, മറിച്ച് ഖുർആനിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്, ഖുർആൻ കൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് പ്രബോധനം നടത്തലാണ്. അപ്പോൾ ജിഹാദ് എന്ന പദം പല നിലക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഇസ്ലാമിൽ ജിഹാദ് എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് മുശ്രിക്കുകളുമായുള്ള യുദ്ധം എന്ന അർത്ഥത്തിലാണ്. ജിഹാദ് പല പദവികളാണ്. അതിലൊന്നാമത്തെ ജിഹാദ്, ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ജിഹാദ് ജിഹാദ് ഉന്നസ്സാൻ, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ജിഹാദ് ജിഹാദ് ഉന്നസ്സാൻ, സ്വന്തത്തോടുള്ള ജിഹാദ്. എന്താണ് സ്വന്തത്തോടുള്ള ജിഹാദ്? സ്വന്തത്തെ തന്നെ കൊലപ്പെടുത്തലാണോ? അല്ല. സ്വന്തത്തോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ്. ഒന്ന്, സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള നിലക്കാത്ത പരിശ്രമം, അത് സ്വന്തത്തോടുള്ള ജിഹാദാണ്. സത്യം എന്താണെന്ന് അറിയാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയുള്ള കടുത്ത പരിശ്രമം, അതൊരു മുസ്ലിം മാത്രം ചെയ്യേണ്ടതല്ല, മുസ്ലിം അല്ലാത്ത ആളുകളും ചെയ്യേണ്ടതാണ്. ആ ജിഹാദ് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ജിഹാദല്ല, അത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളും ചെയ്യേണ്ട ജിഹാദാണ്. സത്യം എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം. ഇവിടെ ആയിരക്കണക്കിന് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, മതങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്. സത്യമേതാണ് ഇതിൽ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം. ആ സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി നടത്തേണ്ട പരിശ്രമം. നമ്മൾ ഈ ചെയ്യുന്നത് ഈ പഠനം, ഇത് ജിഹാദാണ്. ഇത് പഠിക്കണമെങ്കിൽ, ഇത് ഓർത്തു വെക്കണമെങ്കിൽ, ഇത് മനസ്സിലാക്കി വെക്കണമെങ്കിൽ, ഇത് പാഠം ഉൾക്കൊള്ളണമെങ്കിൽ ഇത് ജിഹാദാണ്. ഇത് പരിശ്രമമാണ്, കടുത്ത പരിശ്രമം തന്നെ അതിന് വേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഈ പഠിച്ച സത്യം, ഈ മനസ്സിലാക്കിയ സത്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ജിഹാദാണ്. അതും മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ജിഹാദല്ല, മുസ്ലിം അല്ലാത്തവരും ചെയ്യേണ്ട ജിഹാദാണത്. സത്യം കണ്ടെത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് ജിഹാദ് വേണം, അതിന് പരിശ്രമം വേണം, ഇല്ലാതെ നടക്കുകയില്ല. അബ്ദുൽ ഖയ്യിം റഹിമഹുള്ള ജിഹാദിന്റെ ഒന്നാമത്തെ ഇനങ്ങളിൽ എണ്ണീ കാര്യമാണ് ജിഹാദ് നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദ്. മൂന്നാമത്തേത്, ഈ പഠിച്ച് പ്രവർത്തിക്കുന്ന കാര്യം ജനങ്ങൾക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, എഴുതണം, സംസാരിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, വിയർക്കണം അതിന്റെ മാർഗത്തിൽ, അത് ജിഹാദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം, മുസല്ലാസം ആകെ 23 കൊല്ലമാണ് നബിയായി ജീവിച്ചത്. അതിൽ ബഹുഭൂരിപക്ഷം കൊല്ലവും 13 കൊല്ലം റസൂലിന്റെ ജിഹാദിലായിരുന്നു. ആ ജിഹാദിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ചിന്തിയിട്ടില്ല, അവിടുന്ന് ജിഹാദിലായിരുന്നു. അതുപോലെ തന്നെ ആ മാർഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ക്ഷമിക്കാനുള്ള ജിഹാദ്, അത് ജിഹാദാണ്. ഇത് ജിഹാദിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. ഈ ജിഹാദ് എല്ലാവരും ചെയ്യണം. കൈകൊണ്ട് വാള് പൊക്കാൻ പറ്റാത്ത ആളും ജിഹാദ് ചെയ്യണം, കാൽവരൽ അനക്കാൻ പറ്റാത്ത ആളും ജിഹാദ് ചെയ്യണം, കിടക്കയിൽ കിടപ്പിലായ ആളും ഈ ജിഹാദ് ചെയ്യണം. ഈ ജിഹാദ് എല്ലാവർക്കുമുള്ള ജിഹാദാണ്. ഒരാളും ഈ ജിഹാദിൽ നിന്ന് ഒഴിവല്ല. ബുദ്ധിയുണ്ടോ അവൻ ഈ ജിഹാദ് ചെയ്യണം, ബുദ്ധിയുണ്ടോ അവൻ ഈ ജിഹാദ് ചെയ്തിരിക്കണം. ഏതാണ് ഈ ജിഹാദ്? പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രബോധനം ചെയ്യുകയും അതിന്റെ മാർഗത്തിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്ന ജിഹാദ് അവന് സാധിക്കുമോ ചെയ്തിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാ മനുഷ്യന്മാർക്കുള്ള ജിഹാദാണ്. രണ്ടാമത്തെ ജിഹാദ് പിശാചിനോടുള്ള ജിഹാദാണ്, ഷെയ്ത്താനിനോടുള്ള ജിഹാദാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഷെയ്ത്താനാണ്. എങ്ങനെയാണ് ഷെയ്ത്താനോട് ജിഹാദ് ചെയ്യുക? എന്തെങ്കിലും അവൻ നമ്മുടെ മുന്നിൽ വന്ന് വാടാ, നമ്മളോട് യുദ്ധം ചെയ്യാൻ വാ, നമുക്കൊന്ന് അടിച്ചു നോക്കാം ആരാണ് ജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവനെ നമ്മൾ കാണാൻ പോകുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞതുപോലെ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, അവനും അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് അവനോടുള്ള ജിഹാദ്? ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, പിശാചിനോടുള്ള ജിഹാദ് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, പിശാജ് നിന്റെ മനസ്സിൽ കൊണ്ടുവന്നിടുന്ന സംശയങ്ങളെ തകർക്കുക. അല്ലേ, മുന്നിൽ വന്നു നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു മുശ്രിക്കിനേക്കാൾ ശക്തിയുണ്ട് മനസ്സിൽ പിശാജ് കൊണ്ടുപോയിടുന്ന സംശയങ്ങൾക്ക്. നിന്റെ മുന്നിൽ വന്നു നിന്ന് നിന്നെ കൊന്നു കളയുന്ന മുശ്രിക്ക് അവന് ദുനിയാവിൽ നിന്ന് നിന്റെ ശരീരത്തെ കൊലപ്പെടുത്തുന്നുള്ളൂ, എന്നാൽ പിശാജ് അവൻ നിന്റെ മനസ്സിൽ ഇട്ടുതരുന്ന സംശയങ്ങൾ അത് നിന്റെ ഈമാനിനെ തകർത്ത് കളയും, നിന്റെ ഇസ്ലാമിനെ തകർത്ത് കളയും, നിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും, നിന്റെ മുന്നിൽ വാളുകൊണ്ട് നിന്നെ കൊലപ്പെടുത്തുന്ന വ്യക്തി അവൻ നിന്നെ പറഞ്ഞേക്കുന്നത് സ്വർഗത്തിലേക്കാണ്. അവന്റെ മുന്നിൽ നീ പരാജയപ്പെട്ട് തലതെറിച്ച് താഴെ വീണ് കഴിഞ്ഞാൽ, രക്തം ചീറ്റി താഴെ വീണ് കഴിഞ്ഞാൽ നീ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. എന്നാൽ ഈ ഷെയ്ത്താന്റെ മുന്നിൽ നീ പരാജയപ്പെട്ട നീ പോകുന്നത് നരകത്തിലേക്കാണ്. ഇവിടെ നിനക്ക് ഒരിക്കലും പരാജയപ്പെടാൻ പറ്റില്ല, അവിടെ നീ ജയിച്ചേ തീരും. പിശാചിനോടുള്ള ജിഹാദിൽ ഒന്നാമത്തെ വഴി അതാ. രണ്ടാമത്തെ ജിഹാദ് എന്താണ്? രണ്ടാമത്തെ ജിഹാദ് സുബ്ഹാനല്ലാഹ്, എത്ര കടുത്ത ജിഹാദാണത്! ഹറാമുകളിലേക്ക് നിന്റെ മനസ്സ് നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ, പിശാജ് നിന്നെ കൊണ്ടുപോകുമ്പോൾ, ആ സന്ദർഭത്തിൽ നീ കാണിക്കേണ്ട ജിഹാദാണ്, അതിലേക്ക് പോകാതിരിക്കാനുള്ള ജിഹാദ്. ഒരാൾ ഈ രണ്ട് ജിഹാദുകളിൽ വിജയിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. ഈ രണ്ട് ജിഹാദ് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ട്. പിശാജിനോടുള്ള യുദ്ധം, അതുപോലെ തന്നെ സ്വന്തത്തോടുള്ള യുദ്ധം. ഈ രണ്ട് യുദ്ധങ്ങൾ ഇല്ലാത്ത മുസ്ലിമില്ല. എന്നാൽ ഇനി പറയുന്ന ജിഹാദ് അത് പലർക്കും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇനി പറയാൻ പോകുന്ന ജിഹാദ് ആ ജിഹാദ് നബിമാരിൽ പലരും ചെയ്തിട്ടില്ല. അതേതാണ്? മുശ്രിക്കുകളുമായുള്ള യുദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ കാര്യമായി പരാമർശിക്കപ്പെട്ട ജിഹാദ് അത് തന്നെയാണ്. പക്ഷേ ആ ജിഹാദ് ചില ആളുകൾ ഇന്ന് മനസ്സിലാക്കുന്നത് മറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ദീൻ ഒന്നും പഠിച്ചിട്ടില്ല, ദീൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല, ദീൻ ഒന്നിലേക്കും ക്ഷണിക്കുന്നില്ല, അതിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ തയ്യാറല്ല, പിശാചിനോട് പോരാടാൻ തയ്യാറല്ല, ഹറാമുകളുണ്ട്, വൃത്തികേടുകളുണ്ട്, തിന്മകളുണ്ട്, പക്ഷേ അവന്റെ താടി പഠിച്ച് ഇപ്പോൾ ലാപ്ടോപ്പിൽ ഒരു സിനിമയും കണ്ട് ബിരിയാണിക്ക് താഴെ വസ്ത്രവും മറക്കി ഇസ്ലാമിന്റെ വേഷവും ഇല്ലാതെ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നിട്ട് മീറ്റിങ്ങിന് പോകുന്നത് എന്തിനാണ്? ജിഹാദിന് വേണ്ടിയിട്ടാണ്. അവൻ ഏത് ജിഹാദാണ് വിജയിക്കാൻ പോകുന്നത്? അവൻ എന്നിട്ട് മെഴുകുതിരിവട്ടത്തിൽ ഇരുന്ന് പറയാൻ പോകുന്നത് എന്താ? നമുക്ക് കാഫിറിനെ കൊല്ലണം. അവൻ അവന്റെ ഉള്ളിലുള്ള ഷെയ്ത്താൻ ആദ്യം കൊന്നിട്ടില്ല, അവൻ അവന്റെ ഉള്ളിലുള്ള ശത്രുവിനെ ആദ്യം പരാജയപ്പെടുത്തിയിട്ടില്ല. അവൻ ഏത് യുദ്ധമാണ് ഇനി വിജയിക്കാൻ പോകുന്നത്? ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഇതാണ്. അപ്പോൾ ഈ യുദ്ധം അത് എല്ലാ മുസ്ലിമിനുള്ള യുദ്ധമാണ്. അതിൽ നിന്ന് പിന്തി നിൽക്കാൻ ഒരാൾക്കും അനുവാദമല്ല, എല്ലാവരുടെ മേലും നിർബന്ധമാണ്. എന്നാൽ മൂന്നാമത്തെ യുദ്ധം, മുശ്രിക്കുകളുമായി കാഫിറുകളുമായി ഉള്ള യുദ്ധം, അത് എത്രയോ നബിമാർ ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ പറയപ്പെട്ടതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമും ഹൂദ് നബിയും കൽപ്പിക്കപ്പെട്ടിട്ട് പോലുമില്ല. അവരോട് ഈ ജിഹാദ് കൽപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല, അവർക്ക് അങ്ങനെ ഒരു ജിഹാദേ ഇല്ല. നബിമാരിൽ ചിലർക്ക് അങ്ങനെ ഒരു ജിഹാദ് ഉണ്ടായിട്ടുണ്ടല്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് ജിഹാദും അതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നിലനിൽക്കുന്ന ജിഹാദാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രണ്ടിനെയും നിസ്സാരവൽക്കരിക്കുന്ന ആളുകളിൽ പലർക്കുമാണ് പലപ്പോഴും മൂന്നാമത്തെ ജിഹാദിന്റെ ആവേശം ചില സമയത്ത് അമിതമായി കൂടാറുള്ളത്. അതെ, ഇസ്ലാമിൽ ജിഹാദിന് വലിയ സ്ഥാനമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ജിഹാദിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുജീകും മിൻ അദാബിൻ അലീം. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ലാഭകരമായ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നല്ല ലാഭമുള്ള കച്ചവടമാണ്, നഷ്ടം ഭയക്കേണ്ടതില്ലാത്ത കച്ചവടമാണ്, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടമാണ്. എന്താണ് ആ കച്ചവടം? അള്ളാഹു പറയുന്നു, തുൻജീകും മിൻ അദാബി തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. ആ കച്ചവടം ഇതാണ്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, നിങ്ങൾ റസൂലിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ ശരീരവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുക. ഗാലിക്കും ഖൈറുല്ലക്കും ഇൻകുന്തും തഅലമ, നിങ്ങൾക്കറിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അവസാനിപ്പിച്ചില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ തിന്മകൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, കൊട്ടാരങ്ങൾക്ക് കീഴിലൂടെ, വൃക്ഷങ്ങൾക്ക് കീഴിലൂടെ, അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കും. മാത്രമല്ല വമസാകിന തയ്യിബതൻ ഫീ ജന്നാതി അദൻ, മനോഹരമായ വീടുകളിൽ അവൻ നിങ്ങളെ താമസിപ്പിക്കും. വലിയ നേട്ടമാണ്, വലിയ കച്ചവടമാണ് ഈ ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. പക്ഷേ ആ ജിഹാദിന് മുൻപ് നാം വിജയിക്കേണ്ട ചില ജിഹാദുകളുണ്ട്. അത് യാതൊരു നിലക്കും പരിഗണിക്കാതെ ഇസ്ലാമിനോട് യുദ്ധം ചെയ്യണ്ടേ എന്ന് പറഞ്ഞിറങ്ങുന്നവർ, അവർ അവരുടെ മനസ്സിലുള്ള ദേഹേച്ഛയെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ അടുത്ത് ഈ പിന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ജിഹാദിന്റെ മാർഗത്തിലൊന്നും പറഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ, അവരെ കുറിച്ച് നടത്തപ്പെട്ട പഠനങ്ങളിൽ ഒന്ന് കണ്ടെത്തിയത്, ഇതിൽ മിക്ക ആളുകളും വയലൻസ് എന്നത് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർ ചെറുപ്പപ്രായം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റവനെ വെടിവെച്ച് കൊള്ളുന്ന ഗെയിമുകളാണ്, കാണുന്ന സിനിമകൾ അങ്ങനത്തെ. ഇവരിത് എങ്ങനെയെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് യോജിക്കാവുന്ന രൂപത്തിൽ അവന് അവന്റെ ദേഹേച്ഛയോട് യോജിക്കാവുന്ന രൂപത്തിൽ ചില ആളുകളുണ്ട്, അവിടെ ജിഹാദ് ഉണ്ട്. അവൻ ഇസ്ലാം വിജയിക്കുക എന്നല്ല, അവന്റെ മനസ്സിൽ കുറെ ആൾക്കാരെ കൊല്ലണം. എന്നാൽ അതിന് യോജിച്ച രൂപത്തിൽ ഇതാ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവൻ ഖുർആനാണോ പറയുന്നത്, അവൻ ഹദീസാണോ പറയുന്നത്, അവൻ അള്ളാഹിന്റെ ദീനാണോ പറയുന്നത്, അവൻ ഇസ്ലാമിലുള്ള നിയമാണോ പറയുന്നത്, അവൻ അറിയണ്ട, ഇറങ്ങി പുറപ്പെടുന്നേ. ഇതല്ല ഇസ്ലാമിലെ ജിഹാദ്. ഇസ്ലാമിലെ മൂന്നാമത്തെ ജിഹാദ് ശരിയാണ്, അത് മുശ്രിക്കുകളുമായി മുനാഫിഖുകളുമായി യഹൂദ് അഹ്ലുൽ കിതാബുമായുള്ള യുദ്ധമാണ്. അത് ഇസ്ലാമിലെ മഹത്തരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. പക്ഷേ അതിന് നിയമങ്ങളുണ്ട്, അതിന് നിർദ്ദേശങ്ങളുണ്ട്. അല്ല, ഒരാൾ പറയും എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിസ്കാരം കഴിഞ്ഞാൽ പറഞ്ഞ കാര്യമില്ലേ സക്കാത്ത്, സക്കാത്ത് കൊടുക്കാതെ ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് അവൻ ഏതെങ്കിലും ഒരാളെ വീട്ടിൽ പോയി പണം മോഷ്ടിച്ച് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവനെ സംബന്ധിച്ചിടത്തോളം അവന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അവന് പൈസ ഇല്ലാത്ത ആളാണ്. പണമില്ലാത്ത ജിഹാദ് ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണപ്പെടുക പോലും ചെയ്യാത്ത കാര്യമാണ്. അല്ലെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ജിഹാദ് ചെയ്യുന്നില്ലേ? ഇബ്നു ഉമർ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം പഠിച്ചു ചേർത്തപ്പെട്ട 5 കാര്യങ്ങളാണ്, ഷഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതിൽ ജിഹാദില്ല. ശരി, അതിൽ സക്കാത്ത് എന്നത് ഒരാൾ പറയണം, എന്റെ പൈസ ഇല്ല, അപ്പം ഞാൻ കഷ്ടിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെ സക്കാത്ത് കൊടുക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ എത്രമാത്രം പരിഹാസ്യനാണോ അതുപോലെ തന്നെയാണ് ജിഹാദ് എന്നത്. അതിന് നിയമങ്ങളുണ്ട്, അത് ചെയ്യേണ്ട സമയമുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത സമയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 13 കൊല്ലം വാളെടുത്ത് യുദ്ധം ചെയ്തിട്ടില്ല. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി സ്ഥാപിച്ച അവിടുത്തെ രാജ്യം ഒരു തുള്ളി രക്തം ചിന്താതെ കീഴടക്കപ്പെട്ട മദീന എന്ന രാജ്യമാണ്. ആ രാജ്യത്തിൽ ഒരു രക്തം പോലും ചിന്തിയിട്ടില്ല. അല്ലേ, ചില ആളുകൾ പറയാറുണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമാണ്. ഷൈഖുൽ ഇസ്ലാം തൈമി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായിക്കാണ്, അത് നഫ്രാനികളുടെ പ്രചാരണമാണ്. ഇസ്ലാം വാളുകൊണ്ടല്ല, ഇസ്ലാം ഖുർആൻ കൊണ്ടാണ് പ്രചരിച്ചത്. അതെ, ഇസ്ലാമിന് വാള് സഹായകമായിട്ടുണ്ട്, പക്ഷേ ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല. ഇസ്ലാമിനെ മുന്നിൽ നിർത്തിയത് അതിൻ്റെ സത്യമാണ്, അതിൻ്റെ ആദർശമാണ്, അതിൻ്റെ വിശ്വാസമാണ്, അതിൻ്റെ നിലപാടുകളാണ്. അതിനേറ്റവും വലിയ തെളിവ് ഇസ്ലാമിൽ ആദ്യം കീഴടക്കം, ഇസ്ലാമിൻ്റെ രാജ്യമായി ആദ്യം നിലകൊണ്ട രാജ്യം മദീന, അവിടെ ഒരു തുള്ളി രക്തം ചിന്തപ്പെട്ടിട്ടില്ല, ഒരു തുള്ളി രക്തം ചിന്തപ്പെട്ടിട്ടില്ല. ചില ആളുകൾ ചോദിക്കുന്നതാണ്, നിങ്ങൾ ഈ ദാവത്തെടുത്ത് എത്ര കാലം കൊണ്ട് ഇസ്ലാം ഉണ്ടാക്കോടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ രാജ്യം, ഇസ്ലാമിക രാജ്യം, ആദ്യത്തെ രാജ്യം പടുത്തുയർത്തപ്പെടുന്നത് ഒരു തുള്ളി രക്തം ചിന്താതെയാണ്. എന്നിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പറഞ്ഞത്, മക്കയെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞത്, നിന്റെ നാട്ടിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ലാണ്. മദീനയിൽ അൻസാറുകൾ ഒരിക്കൽ മക്കയിലേക്ക് വന്ന സമയത്ത് റസൂലിനോട് പറഞ്ഞു, വാളെടുത്ത് നബിയെ മക്കാർക്കെതിരെ ഞങ്ങൾ യുദ്ധത്തിനിറങ്ങട്ടെ, ഞങ്ങൾ തയ്യാറാണ്. റസൂലുള്ള സമ്മതിച്ചില്ല. അപ്പോൾ ജിഹാദിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണെങ്കിൽ ഇസ്ലാമിൽ ജിഹാദ് എന്നത് മഹത്തരമായ പ്രവർത്തനമാണ്. ഇസ്ലാമിൽ ജിഹാദ് എന്നത് മഹത്തരമായ പ്രവർത്തനമാണ്. 2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. 1, ജിഹാദിന് പാലിക്കപ്പെടേണ്ട പല നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന്, ജിഹാദ് ചെയ്യണമെങ്കിൽ ശക്തി വേണം. ഒരാൾക്ക് കഴിവുണ്ടായിരിക്കണം, ശക്തി ഉണ്ടായിരിക്കണം. 1000 ആൾക്കാരൊരു സ്ഥലത്ത്, 10 ആൾക്കാരൊരു സ്ഥലത്ത്, ആ സമയത്തുള്ള ജിഹാദ് എന്താ? പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ള, ആ സമയത്ത് പറ്റുമെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. കാരണം അല്ലെ, ഇസ്ലാമിൽ അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ തമാശയായി പറഞ്ഞ കാര്യമല്ല അത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണത്. ആദ്യ കാലഘട്ടത്തിൽ ജിഹാദിന്റെ നിയമങ്ങൾ എങ്ങനെയായിരുന്നു? ഒരാൾക്കെതിരെ 10 ആളുണ്ടെങ്കിൽ ജിഹാദിൽ ഉറച്ചു നിൽക്കണം. പിൽക്കാലഘട്ടത്തിൽ ആ നിയമം മാറ്റപ്പെട്ടു. ഒരാൾക്കെതിരെ 2 ആളുണ്ടെങ്കിൽ അയാൾ യുദ്ധം ചെയ്താൽ മതി. അതായത് യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഒരു മുസ്ലിമിന് 2 ആളുകൾ എന്ന നിലക്കാണ് ശത്രു സൈന്യം ഉള്ളത് എങ്കിൽ അവർക്ക് പിന്തിരിഞ്ഞോടാൻ പാടില്ല. എന്നാൽ ഒരാൾക്കെതിരെ 3 ആൾ വന്നാലോ? അവന് പിന്നിലോട്ട് ഓടാം, അനുവാദമുണ്ട്. അതിന്റെ നിയമങ്ങൾ വിശദമായി വേറെ പറയേണ്ടതാണ്, ഞാനതിന്റെ ചുരുക്കം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ജിഹാദിന് ചില നിബന്ധനകളുണ്ട്. അതിൽ പെട്ടതാണ് അവന് ശക്തി ഉണ്ടായിരിക്കണം. കഴിഞ്ഞില്ല, ഒരു ഭരണാധികാരി ഉണ്ടായിരിക്കണം. ഭരണാധികാരിയുടെ കീഴിലാണ് യുദ്ധം ചെയ്യേണ്ടത്. അവ്യക്തമായ കൊടിക്കൂറകൾക്ക് കീഴിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇന്ന് ഇന്ന് യുദ്ധം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ, ആരാണ് ഇവിടുത്തെ സൈനിക കമാൻഡർ, ആരാണ് ഇവിടുത്തെ രാജാവ്, ആരാണ് ഇവിടുത്തെ ഖലീഫ, ആരാണ് ഇവിടുത്തെ ഭരണാധികാരി, ഒന്നും അറിയില്ല. ഏതോ ഒരുത്തൻ ഒരു 2-3 കൊല്ലം മുന്നേ ഞാനിതാ മുസ്ലിമീങ്ങളെ ഖലീഫയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിരുന്നു. അന്ന് പോയതാണ് അയാൾ, പിന്നെ അയാളെ കണ്ടിട്ടില്ല. എന്നിട്ട് അതിലേക്കാണ് ആളുകൾ യുദ്ധം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാതല തഹ്ത റായത്തിൻ അമിയ, ആരെങ്കിലും അന്ധമായ കൊടിക്കൂറുകൾക്ക് കീഴിൽ യുദ്ധം ചെയ്താൽ അവന്റെ മരണം സമൈതതുഹു മീതതുൻ ജാഹിലിയ, സമൈതതുഹു മീതതുൻ ജാഹിലിയ, അവന്റെ മരണം ജാഹിലിയ മരണമാണ്. ഇന്ന് ആരുടെ കീഴിൽ യുദ്ധം ചെയ്യാനാണ് പോകുന്നത് ആളുകൾ? ഒരു ഭരണാധികാരി ഉണ്ടോ? ഇല്ല. ഇസ്ലാമിൽ നിബന്ധനകളിൽ ഒന്ന്, ഭരണാധികാരി ഉണ്ടായിരിക്കണം. കഴിഞ്ഞില്ല, ഇസ്ലാമിന്റെ മാർഗത്തിൽ അങ്ങോട്ട് പോയുള്ള യുദ്ധങ്ങളാണെങ്കിൽ രക്ഷിതാക്കളുടെ അനുമതി വേണം. രക്ഷിതാക്കളുടെ അനുമതി വേണം, അത് നിബന്ധനയാണ്. ജിഹാദിന് പുറപ്പെടാൻ അനുവാദം ലഭിക്കണമെങ്കിലുള്ള നിബന്ധനകളിൽ ഒന്നാണ്. അങ്ങോട്ട് പോയി ചെയ്യുന്ന യുദ്ധങ്ങളാണെങ്കിൽ, അതായത് ഒരാളെ മുസ്ലിമീങ്ങളുടെ നാട്ടിൽ മുശ്രിക്കുകൾ ഇങ്ങോട്ട് വന്ന് യുദ്ധം ചെയ്യല്ല, അത്തരം സന്ദർഭത്തിലല്ലെങ്കിൽ അങ്ങോട്ട് പോയി ചെയ്യുന്ന യുദ്ധമാണ് എങ്കിൽ അതിന് അനുവാദമില്ലാതെ, മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ പോകാൻ പാടില്ല. എത്ര വരെ അല്ല, ഇമാം ലൗസാ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ, അതിനു മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ യമനിൽ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. യമനിൽ നിന്ന്, ദൂര പ്രദേശത്ത് നിന്ന് റസൂലുള്ളയോടൊപ്പം യുദ്ധം, റസൂലുള്ളയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു. ചിന്തിക്കണം, റസൂലുള്ളയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരാൾ യമനിൽ നിന്ന് വന്നു, ദൂര പ്രദേശത്ത് നിന്ന്. റസൂലുള്ള ചോദിച്ചു, നിനക്ക് വീട്ടിൽ വാപ്പയും ഉമ്മയും ഉണ്ടോ? അതെ, വാപ്പയും ഉമ്മയും ഉണ്ട്. അവരനുവദിച്ചിട്ടാണോ നീ വന്നത്? ഇല്ല, അവരനുവദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവനോട് പറഞ്ഞു, നീ തിരിച്ചു പോവുക. റസൂലുള്ള പറഞ്ഞു, ഇർജിഇലൈഹിമാ, നീ തിരിച്ചു പോവുക. ഫസ്തഅദിൻഹുമാ, നീ അവരോട് സമ്മതം ചോദിക്കുക. ഫഇൻ അദിനാ ലക ഫജാഹിദ്, അവർ സമ്മതിച്ചാൽ നിനക്ക് യുദ്ധം ചെയ്യാം. വഇല്ലാ ഫബിർറഹുമാ, ഇല്ലെങ്കിൽ നീ അവർക്ക് നന്മ ചെയ്ത് അവിടെ ജീവിക്കുക. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലെ നിയമമാണിത്, ജിഹാദിന്റെ നിയമമാണ്. അപ്പോൾ ജിഹാദിന്റെ നിബന്ധനകളിൽ ഒന്നാണ് മാതാപിതാക്കൾ അനുവദിക്കുക, ഇല്ല പോരാ. അല്ല, ഇമാം ലൗസാ റഹിമഹുള്ള അദ്ദേഹത്തിന് അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു, എന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പ എനിക്ക് യുദ്ധത്തിന് അനുമതി നൽകിയിട്ടുണ്ട്, ഉമ്മ അനുമതി നൽകിയിട്ടില്ല, ഞാൻ ജിഹാദ് ചെയ്യാൻ പോകണോ പോകണ്ടേ? പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇതാണ് സലഫുകളുടെ മാർഗം. താബിഈങ്ങൾ, സഹാബികൾ പഠിപ്പിച്ച മാർഗം ഇതാണ്. കഴിഞ്ഞില്ല, വാപ്പയും ഉമ്മയും നിനക്ക് ജിഹാദ് ചെയ്യാനുള്ള അനുമതി നൽകി, നീ ജിഹാദ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തി. നീ അരിക്കാൻ ശരിയായ ജിഹാദിന് വേണ്ടി നീ പുറപ്പെട്ടു. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ജിഹാദ് സംഭവിച്ചു. അങ്ങനെ സംഭവിച്ച സന്ദർഭത്തിൽ നീ വാപ്പയും അനുമതി നൽകി നീ പോയി. നീ അവിടെ എത്തിയതിന് ശേഷം നിന്റെ ഉപ്പയും ഉമ്മയും പറയാൻ നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ ഉമ്മ പറയാൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞു, തിരിച്ചു പോകണം. ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽമുഗനിയിൽ വിശദീകരിച്ച കാര്യമാണ്, നീ തിരിച്ചു പോകണം, നിനക്ക് യുദ്ധത്തിൽ തുടരാനുള്ള അനുവാദമില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ് എത്രയോ മാതാപിതാക്കളെ കണ്ണീരിലായിട്ട് ഒരു വ്യക്തതയില്ലാത്ത ഒരു അർത്ഥവുമില്ലാത്ത ജിഹാദിന്റെ വഴികളിലേക്ക് എന്ന് പറഞ്ഞ ആളുകൾ പോയിട്ട് ആരെയാണ് കൊല്ലുന്നത്? മുസ്ലിമിനെ തന്നെ. ആരാണ് കൊല്ലപ്പെടുന്നത്? മുസ്ലിമെന്നെ. ഇതാണോ ജിഹാദ്? ഇതിനും ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞില്ല. ജിഹാദിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് ജിഹാദ് ചെയ്യുന്നത് ആരുമായാണ് എന്ന വ്യക്തത ഉണ്ടായിരിക്കണം. അവ്യക്തമായ സന്ദർഭങ്ങളിൽ ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ ജിഹാദിന് ഇറങ്ങാൻ പാടില്ല. ഫിത്നയുടെ കാലഘട്ടത്തിൽ ഹദീദുകളിലോ അതല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളിൽ പെട്ടതാണ് ആയുധങ്ങൾ വിൽക്കാൻ പോലും പാടില്ല. നിന്റെ നിന്റെ കട, നിന്റെ ബിസിനസ് അടുക്കളയിൽ തക്കാളി അരിയാൻ കത്തി വിൽക്കലാണ് എന്ന് വിചാരിക്കുക. എന്നാൽ നാട്ടിൽ കൊലപാതകങ്ങൾ ഉണ്ടാവുകയും ആളുകൾക്കിടയിൽ സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ പിന്നെ നിനക്ക് കത്തി വിൽക്കാൻ പാടില്ല. നീ അത് സൂക്ഷിക്കണം. കാരണം ആൾക്കാർ പിന്നെ തക്കാളി അരിയാനേ ഇരിക്കില്ല, മനുഷ്യൻ അരിയാനേ ഇരിക്കും ചിലപ്പോൾ കത്തി ഉണ്ടെന്ന്. നീ ശ്രദ്ധിക്കണം, വിൽക്കാൻ പാടില്ല. ഫിത്നയുടെ കാലഘട്ടത്തിൽ കത്തി വിൽക്കാൻ പാടില്ല. സൂക്ഷിക്കണമെന്നാണ്, ശ്രദ്ധിക്കണമെന്നാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പോൾ അവ്യക്തമായ കാലഘട്ടങ്ങളിൽ ആരാണ് യുദ്ധം ചെയ്യുന്നത്, ആരോടാണ് യുദ്ധം ചെയ്യുന്നത്, ആരാണ് നേതാവ്, ആരാണ് പിന്തുണക്കുന്നത്, ആരാണ് ഇതിനെ കൽപ്പന കൊടുത്തത് എന്നൊന്നും അവ്യക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പുറപ്പെടാൻ ഇസ്ലാം അനുമതി നൽകിയിട്ടില്ല. അത് ഇസ്ലാമിന്റെ നിബന്ധനകളിൽ ഒന്നാണ്. ഇതുപോലെ അനേകം നിബന്ധനകൾ പറഞ്ഞു, ഞാൻ എല്ലാ ഷർത്തുകളോടും വിശദീകരിക്കല്ല. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ജനങ്ങൾ അറിയാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം. ശരി, ഇനി എന്തിനാണ് ജിഹാദ്? എന്തുകൊണ്ടാണ് ജിഹാദ്? ജിഹാദ് എന്നാൽ ചില ആളുകൾ ധരിക്കുന്നത് കാഫിറായ എല്ലാ ആളുകളെയും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ജിഹാദ് എന്നാണ്. ഇസ്ലാമിലെ ജിഹാദ് ഒരിക്കലും ഒരാൾ കാഫിറായി എന്നതുകൊണ്ട് അയാളെ കൊലപ്പെടുത്താനുള്ള യുദ്ധമല്ല. ഒരാൾ കാഫിറായി എന്നതുകൊണ്ടല്ല ഇസ്ലാമിൽ യുദ്ധം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. കാഫിറുകളൊക്കെ തുടച്ചു നീക്കുക എന്നതല്ല ഇസ്ലാമിലെ നിയമം. അങ്ങനെയായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായി വന്ന നിയമങ്ങളിൽ ഒന്നാണ് ജിഹാദിൽ യുദ്ധത്തിൽ സ്ത്രീകളെ കൊലപ്പെടുത്താൻ പാടില്ല. സ്ത്രീ മുസ്ലിം ആവട്ടെ കാഫിർ ആവട്ടെ, എന്തുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്താത്തത്? സ്ത്രീകൾ പൊതുവെ യുദ്ധത്തിന് വരുന്ന ആളുകളല്ല, അവരെ കൊല്ലാൻ പാടില്ല. സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല. കഴിഞ്ഞില്ല. നബിസ്വല്ലാസ്മ ഹദീസുകളിൽ കാണാം, കനീസകളിൽ ആരാധനാലയങ്ങളിൽ ആരാധനയുമായി ഉള്ളിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ആളുകൾ അവരെ കൊല്ലാൻ പാടില്ല. എന്തുകൊണ്ടാണ് കൊല്ലാൻ പാടില്ലാത്തത്? പുരോഹിതന്മാർ, സന്യാസിമാർ, അവൻ ആളുകളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നൊന്നുമില്ല. അവൻ അവന്റെ ആരാധനയായിട്ട് ആരാധനാലയത്തിൽ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പുരോഹിതനാണ് എങ്കിൽ അവനെ കൊല്ലാൻ പാടില്ല. കാരണം അവൻ അവന്റെ വിശ്വാസം അതിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അവനത് പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നില്ല, ആൾക്കാരോട് പറഞ്ഞെടുക്കുന്നില്ല, ഇസ്ലാമിനെതിരെ നിലകൊള്ളുന്നില്ല. ഷെഹുൽ സംസീമി റഹിമഹുള്ള അദ്ദേഹം അനേകം തെളിവുകൾ കൊണ്ട് സ്ഥാപിച്ച കാര്യങ്ങളൊന്നാണ്. ഇസ്ലാമിലെ ജിഹാദ് ഒരിക്കലും കാഫിറിനെ കൊല്ലാന്നുള്ളതല്ല, മറിച്ച് ഇസ്ലാമിലെ ജിഹാദിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കുക എന്നതാണ്. ജനങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഭയമില്ലാത്ത അവസ്ഥയുണ്ടാക്കുക, ശിർക്ക് ജനങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുക. കാരണം ശിർക്ക് എന്നത് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കും. ബുദ്ധിയെ നശിപ്പിക്കില്ലേ? കാണാത്ത കേൾക്കാത്ത മനുഷ്യന്മാരെ ഉണ്ടാക്കി, ഇന്നലെ വരെ കാക്കയും പൂച്ചയും നായയും കാഷ്ടിച്ച മണ്ണുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹത്തിന് മുന്നിൽ ആരാധിക്കാൻ മനുഷ്യരെ കൊണ്ടുപോയി മനുഷ്യരെ മൃഗങ്ങളെക്കാൾ അധപ്പതിപ്പിക്കുന്നവരാക്കുക എന്ന ശിർക്ക് സമൂഹത്തിലുണ്ട്. അത് ഏറ്റവും വലിയ അനീതിയാണ്. മനുഷ്യനെ ഏറ്റവും വലിയ പൊട്ടനാക്കലാം, ഏറ്റവും വലിയ വിഡ്ഢിയാക്കലാം. അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ശിർക്ക് ഒരു നാട്ടിൽ അത് വളരുക എന്നത്, അതിന് വളർച്ചയുണ്ടാവുക, ഒരുത്തൻ അവന്റെ ഉള്ളിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നു. ഇസ്ലാമിന്റെ നാട്ടിൽ അവന് നസറാനിയാണെങ്കിൽ അവന്റെ മതം കൊണ്ടടക്കാം, യഹൂദനാണെങ്കിൽ യഹൂദന്റെ മതം കൊണ്ടടക്കാം അവന്റെ ഉള്ളിൽ. പക്ഷെ ഇത് പുറത്തേക്ക് കാണിച്ച് ശിർക്കിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് വരാൻ പാടില്ല. അള്ളാഹുവിനുള്ള തൗഹീദായിരിക്കണം പ്രകടമായി നിൽക്കുന്നത്. അതാണ് വിജയിച്ചു നിൽക്കേണ്ടത്. കാരണം അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്താണ്, വിശദീകരിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം ഇസ്ലാം എല്ലാ നീതിയും കൽപ്പിക്കുന്നു, അനീതി ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി. ഏത് ദീനിലാണ് മദ്യം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്? മദ്യമാകട്ടെ മനുഷ്യരെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് എന്നതിൽ ബുദ്ധിയുള്ള ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല. മദ്യം ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. പരസ്യമായി മദ്യപിക്കുക ഇസ്ലാം അനുവദിക്കുന്നില്ല. പലിശ, പാവപ്പെട്ടവനെ കൂടുതൽ പാവപ്പെട്ടവനാക്കുന്ന, പണക്കാരന്റെ പണം കൂടുതൽ, പണപ്പെട്ടി കൂടുതൽ വലുതാക്കുന്ന പലിശ എന്ന അന്യായം ഇസ്ലാം അനുവദിക്കുന്നില്ല. ജനങ്ങളോട് അതിക്രമം ചെയ്യാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. ജനങ്ങൾക്ക് നീതിപൂർവകമായ ജീവിതം ഉണ്ടായിരിക്കണം. ഇസ്ലാം ആളുകൾക്ക് കൊലപാതകം നടത്താൻ അനുവാദം കൊടുക്കുന്നില്ല. ഒരാളെ നീ കൊന്നാൽ പകരമായി നീ കൊല്ലപ്പെടും. ഒരാളെ കൊലപ്പെടുത്തിയാൽ അതിന് പകരമായി അതിനുള്ള പ്രതിഫലം നീ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. ഇസ്ലാം അന്യായമായി ജനങ്ങളെ കൊല്ലാൻ സമ്മതിക്കുന്നില്ല. ഇന്നെന്ത് സംഭവിക്കുന്നത്? ഇന്ന് കൊന്ന ആളുകൾക്ക് അല്ലെ, ആളുകൾക്ക് അറിയാം ആളുകളുടെ നിയമങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഒരു ഫലിതമായി ആളുകൾ പറയാറുണ്ട് അല്ലെ, ആരെങ്കിലും ഒരാൾ പിന്നെ ഒരുത്തനെ എങ്ങാനും വണ്ടി കൊണ്ട് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവനെ തട്ടി അവന് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങി അവനെ പിക്കാസ് കൊണ്ട് തല്ലിക്കൊല്ല, എന്നാൽ അവന് കുറച്ചും കൂടി രക്ഷപ്പെടും. അങ്ങനെ ഒരാളെ കൊന്നാലുള്ള ശിക്ഷ വളരെ കുറവാണ്. ഒരാൾ ആക്സിഡന്റ് ആയിട്ട് അയാൾ അപകടത്തിലായി, ഇൻഷുറൻസ് ഇല്ലാതെ അയാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ചെട്ട് കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരും. ഇന്നൊരാളെ കൊന്നുകഴിഞ്ഞാലോ രണ്ടു ദിവസം കൊണ്ട് ജാമ്യം കിട്ടും. അത്രയധികം കൊലപാതകമെന്ന് ആൾക്കാർക്ക് ഒരു നിസ്സാരമായ കാര്യമായി. ഓരോ ദിവസവും ആളുകൾ കൊലപാതകം വ്യത്യസ്ത രൂപത്തിലാക്കുകയാണ്. എന്നിട്ട് അപൂർവങ്ങളിൽ അപൂർവം എന്ന് ഒരുത്തിന് തോന്നിയാൽ മാത്രമേ ഒരു വധശിക്ഷ നടപ്പിലാക്കപ്പെടുന്നു. എത്ര ആളുകളെയും കൊല്ലാം, അഞ്ചാളെ കൊന്നാലും പത്താളെ കൊന്നാലും ഒരു പ്രശ്നമല്ല. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ജനങ്ങൾക്ക് സമാധാനം വേണം, സ്വസ്ഥത വേണം, ഇല്ലെങ്കിൽ ഗുണ്ടാസംഘങ്ങൾ ആൾക്കാരെ നാട്ടിൽ വിലസുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇസ്ലാം ജിഹാദ് നിശ്ചയിച്ചത് ഭൂമിയിൽ നീതി പുലരാനാണ്, സത്യം പുലരാനാണ്, ഹക്ക് വിജയിക്കാനാണ്. അതിനുവേണ്ടി മാത്രമാണ്. അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും. ഈ പറഞ്ഞ ജിഹാദിന്റെ വിഷയത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും ഇസ്ലാമിന് കുറ്റം പറയുകയും ചെയ്യുന്ന പല ആളുകൾ അവരുടെ ചരിത്രം പരിശോധിക്കട്ടെ. യുക്തിവാദികൾ നിരീശ്വരവാദം തങ്ങളുടെ എഴുതപ്പെട്ട, പറയപ്പെട്ട, പ്രഖ്യാപിത വിശ്വാസമായി കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റുകൾ കൊന്നൊടുക്കിയത് ചരിത്രത്തിൽ കൊന്നൊടുക്കിയതിന്റെ ഏതാണ്ട് കാൽഭാഗം വരും. മൊത്തം മനുഷ്യ ചരിത്രത്തിൽ അറിയപ്പെട്ട കൊലപാതകങ്ങളുടെ കാൽഭാഗമോ അതിന്റെ അടുക്കലോ കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് വർഷം കൊണ്ട് കൊന്നൊടുക്കിയിട്ടുണ്ട്. റഷ്യയിൽ മില്യൺ കണക്കിന് മനുഷ്യന്മാരെ. എന്നിട്ട് അവരാണ് ഇസ്ലാമിലെ ജിഹാദിനെ പരിഹസിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ എത്രയോ മതങ്ങൾ, ആ മതങ്ങളിലെ ഗ്രന്ഥങ്ങൾ, ക്ലാസിക്കുകളായി വാഴ്ത്തപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, അത് ആദ്യത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ യുദ്ധം. അതിലുള്ള തന്ത്രങ്ങളാണ് അല്ല, പലപ്പോഴും കുതന്ത്രങ്ങളാണ്. തൗറാത്ത് അതിന്റെ ആദ്യ ഭാഗം എത്രയോ മനുഷ്യന്മാരെ, കുട്ടികളെ കൊന്നൊടുക്കിയതിന്റെ കഥകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. യഹൂദന്മാരുടെ ചരിത്രം അങ്ങനെ തന്നെ. നസ്രാനികൾ കുരിശുയുദ്ധത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾ ചരിത്രത്തിൽ ചുവന്ന മഷി കൊണ്ടല്ലാതെ എഴുതാൻ പറ്റില്ല. അതിനു മാത്രം രക്തം പുരണ്ടതാണ് ആ കഥകൾ. എങ്ങനെ ചരിത്രത്തിൽ കൊലപാതകങ്ങൾ കൊണ്ട് ചരിത്രം രചിച്ച ആളുകൾ ഇന്നും അന്യനാടുകളിൽ ജനങ്ങളെ ബോംബിട്ട് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ പറയുന്നു ഇസ്ലാമിലെ ജിഹാദ് അങ്ങനെയാണ്. ഇസ്ലാമിലെ ജിഹാദ് ഒരു മരം വെട്ടണമെങ്കിൽ നിയമം വ്യക്തമായിട്ടുണ്ട്. റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, യുദ്ധത്തിൽ അലറുക എന്നത് ഇസ്ലാമിക നിയമങ്ങളിൽ മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. യുദ്ധത്തിന്റെ ഇടയിൽ അലറുക എന്നുള്ളത്, യുദ്ധം ചെയ്യുന്നതിനിടയിൽ ചില ആൾക്കാർ യുദ്ധം ചെയ്യുമ്പോൾ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞേക്കാണ്, ജിഹാദിന് ഇത്രയധികം പ്രതിഫലം നൽകപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന്, യുദ്ധം ചെയ്യുക എന്നത് മനുഷ്യന്റെ ദേഷ്യം പുറത്തേക്ക് വരുന്ന സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കണമെങ്കിൽ അതിനുമാത്രം തക്കുവ വേണം. കാരണം കൺമുന്നിൽ കണ്ടതെല്ലാം തകർക്കാനുള്ള ദേഷ്യത്തിലാണ് യുദ്ധം ചെയ്യുന്ന ആൾ പുറപ്പെടുക. പക്ഷെ ആ സമയത്തും മനുഷ്യനെ ഇസ്ലാം നിയന്ത്രിക്കാൻ അലറാൻ പാടില്ല, അലറിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല. അത് മക്രൂഹാണ്, വെറുക്കപ്പെട്ട കാര്യമാണ്, മുസ്ലിമിന് ചോദിച്ചതല്ല. ചതിക്കാൻ പാടില്ല, അന്യായമായ ചതികൾ. അവരുടെ തന്ത്രങ്ങൾ മെനയാനും ചാരന്മാരെ വിടാനും അതൊക്കെ അനുവാദമാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ള ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരുത്തൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അവൻ കയറി വന്ന് തിരിച്ചുപോയി. അവനെ കൊലപ്പെടുത്താൻ റസൂലുള്ള കൽപ്പന കൊടുത്തിട്ടുണ്ട് മക്കഫത്തിന് ശേഷം. അവൻ തിരിച്ചു പോയപ്പോ നബി പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനെ കൊന്നൂടെ ആയിരുന്നു എന്റെ മുന്നിൽ നിൽക്കുമ്പോ? സഹാബികൾ ചോദിച്ചു, റസൂലെ ഒന്ന് കണ്ണോട് കാണിച്ചുകൂടെയിരുന്നോ? നബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നബി ഒന്നും പറയുന്നില്ല. റസൂൽ പറഞ്ഞു, ഒരു നബിക്ക് കണ്ണുകൊണ്ട് ചതിപ്രയോഗം നടത്തുക എന്നത് അനുവദിക്കപ്പെട്ടിട്ടില്ല. കണ്ണുകൊണ്ട് കാണിക്കാനുള്ളത് ആൾക്കാർ സംസാരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്, അതൊരു നബിക്കാനും. നോക്കൂ, നിങ്ങൾ നീതിയുടെ നന്മയുടെ എല്ലാ നിയമങ്ങളുടെ വിശ്വാസം കഴിച്ചാൽ ചരിത്രത്തിൽ അത് ഇനി വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ആമുഖം ഞാൻ പറഞ്ഞത്, ഇനി മദീനയുടെ ചരിത്രത്തിൽ യുദ്ധങ്ങളുടെ ചരിത്രം നാം കേൾക്കാൻ പോവുകയാണ്. ആ പറയുന്ന യുദ്ധങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വരേണ്ടതുണ്ട്, ഇസ്ലാം അതിൽ യുദ്ധങ്ങൾക്ക് നിയമങ്ങളുണ്ട്, നിശ്ചയിക്കപ്പെട്ട അതിർവരമ്പുകളുണ്ട്, അത് ചെയ്യേണ്ട മാർഗങ്ങളുണ്ട്, വഴികളുണ്ട്. ഇന്ന് ആളുകൾ ചെയ്യുന്ന പോലെ സൂയിസൈഡ് ബോംബിങ്ങും അതുപോലെ തന്നെ ചാവേർ ആക്രമണങ്ങളും, ആളുകൾക്ക് മുന്നിൽ പോയി സാധാരണക്കാരായ മനുഷ്യന്മാർ പച്ചക്കറി വാങ്ങിക്കാൻ വന്ന, സാധനം വാങ്ങിക്കാൻ വന്ന ആളുകൾക്കിടയിൽ നിന്ന് ബോംബ് സ്വന്തം ശരീരത്തിൽ കെട്ടിവെച്ച് പൊട്ടിത്തെറിക്കുക എന്നുള്ളതും, ഇതൊന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഇസ്ലാം കൊണ്ടുവന്നതുമല്ല, മുസ്ലിമീങ്ങളിൽ നിന്നല്ല അത് തുടക്കം കുറിച്ചതും. ഇത് ഇസ്ലാമുമായി ബന്ധമുള്ള കാര്യമേ അല്ല. സാധാരണക്കാരായ കരാറും സമാധാനത്തിൽ ജീവിക്കുന്ന, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രാവിലെ കുട്ടിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കറങ്ങിയതായിരിക്കും, അങ്ങനെ നാട്ടിൽ പട്ടണത്തിൽ പൊട്ടിത്തെറിയുണ്ടായി, ഇയാൾ മരിക്കണം. സാധാരണക്കാരായ മനുഷ്യന്മാർ, ഇതിനെവിടെയാണ് ഇസ്ലാമിൽ നയമുള്ളത്? എങ്ങനെയാണ് എപ്പോഴാണ് റസൂൾ ഇങ്ങനെ ഒരാളെ കൊന്നത്? ചരിത്രത്തിൽ എപ്പോഴെങ്കിലും? അപ്പോൾ ഈ പറഞ്ഞ തോന്നിവാസങ്ങൾ, അതും ജിഹാദുമായി യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞ അരാജകത്വങ്ങളും ഇസ്ലാമിലെ ജിഹാദുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമിലെ ജിഹാദ് കൃത്യമായ നിയമങ്ങൾ നിശ്ചയിക്കപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യേണ്ട നിയമമാണ്. ആ നിയമം ആളുകൾ ഇന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമാണ്. അത് അതിൻ്റെ ശരി എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് പിന്നെ സത്യത്തിൽ നിലകൊള്ളുന്ന ആളുകളുടെ മേൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ ദീൻ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.